Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക വരമേ
ചെങ്കടൽ താണ്ടിയ ഇസ്രായേൽ ജനം മരുപ്രദേശത്തിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്നതാണ് കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം കണ്ടത്. ദാഹിച്ചലഞ്ഞപ്പോൾ കർത്താവ് തന്റെ ജനത്തിന് പാറയിൽ നിന്നും സമൃദ്ധമായി ജലം നൽകി, ജീവന്റെ ജലം നൽകി. പിന്നെയും യാത്ര തുടർന്നപ്പോൾ അവർ വിശന്ന് പരവശരായി. അപ്പോൾ ഭക്ഷണത്തിനായി കർത്താവ് അവർക്ക് ആകാശത്തുനിന്നും അത്ഭുതകരമായി കാടപക്ഷികളും മന്നയും ഭക്ഷണമായി നൽകി. ഈ മന്ന പിന്നീട് രക്ഷാകര ചരിത്രത്തിൽ ദൈവജനത്തിന് ദൈവീക സാന്നിധ്യത്തിൻ്റെയും പരിപാലനയുടെയും പ്രതീകമായി മാറുന്നുണ്ട്. പുതിയ നിയമത്തിലെ ജീവന്റെ അപ്പവും മന്നയുമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യമെന്ന് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ നമുക്ക് പഠിക്കാം.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട് മാനവകുലമതിൻ പുറപ്പാട് പുറപ്പാട് ഇത് പുറപ്പാട്
ഇസ്രായേൽ ജനം അവരുടെ യാത്ര തുടർന്നു. അവർ ഏലിമിൽ നിന്നും പുറപ്പെട്ട് ഏലിമിനും സീനായ്ക്കും ഇടയ്ക്കുള്ള സീൻ മരുപ്രദേശത്ത് എത്തി. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന്റെ 2015 ദിവസമായിരുന്നു അത്. വേണ്ടത്ര വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ജീവിതം ക്ലേശകരമായപ്പോൾ മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ ജനം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുക്കാൻ തുടങ്ങി. ജനം അവരോടിങ്ങനെ പറഞ്ഞു, ഈജിപ്തിലെ ഇറച്ചിപ്പാത്രങ്ങൾക്കടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ഈ ജനം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഈ മരുപ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണല്ലേ. അപ്പോൾ കർത്താവ് മോശയോട് ഇങ്ങനെ പറഞ്ഞു, ഓ മോസസ്, മോസസ്, ഞാൻ നിങ്ങൾക്കായി ആകാശത്തുനിന്നും അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമങ്ങളനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ കാണട്ടെ. ഈ ജനത്തെ ഞാൻ പരീക്ഷിക്കും. 6ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തുകൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയായി മാറും. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളോടായിട്ട് മോശ ഇങ്ങനെ പറഞ്ഞു, ഓ ജനമേ, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുക്കലിത കർത്താവ് ശ്രവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. അനന്തരം മോശ അഹറോനോട് ഇങ്ങനെ പറഞ്ഞു, അഹറോൻ, നീ ഇസ്രായേൽ സമൂഹത്തോട് പറയുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു നിൽക്കുവാൻ പറയുക. കാരണം അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ ആവലാതികൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അഹറോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അവർ കണ്ടു. കർത്താവ് മോശയോട് ഇങ്ങനെ അരുൾ ചെയ്തു, ഓ മോസസ്, മോസസ്, നിന്റെ ജനത്തിൻ്റെ പരാതികൾ ഞാൻ ശ്രവിച്ചിരിക്കുന്നു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് ഇസ്രായേലിൻ്റെ പാളയം മുഴുവൻ മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞുപാളികൾ വീണുകിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞുപോലെ വെളുത്തിരുണ്ട ലോലമായ വസ്തുക്കൾ കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, മന്നു, മന്നു, ഹീബ്രുവിൽ ഇതെന്താണ്, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇന്നുവരെ കാണാത്തതും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായതിന് ഇതെന്താണ് എന്ന ഹെബ്രായ ഭാഷയിലെ ആശ്ചര്യപ്രകടനം മന്നു പേരായി മാറി. അതാണ് മന്ന. അപ്പോൾ മോശ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, ഓ ജനമേ, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തന്നിരിക്കുന്ന അപ്പമാണിത് മന്ന. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ വർത്തിക്കണം. ഓരോരുത്തരും തൻ്റെ കൂടാരത്തിൽ ഉള്ളവരുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരളവ് വീതം ശേഖരിക്കട്ടെ.
മാറ്റുന്നു മഞ്ഞു പാളിയെ മന്നയാ, മരുഭൂവിലേകുന്നു തൻ ജനത്തിൻ അന്നമാ, നൽകുന്നു നാഥനിന്നും തനയർക്കുരക്ഷയ്ക്കാ, ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് ഭോജ്യമായി, ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് ഭോജ്യമായി.
ഇസ്രായേലിയർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും മറ്റു ചിലർ കുറവും ശേഖരിച്ചു. എന്നാൽ പിന്നീട് അളന്നു നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരേ അളവായിരുന്നു. കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ കണ്ടില്ല. അത് അവരെ വളരെ ആശ്ചര്യപ്പെടുത്തി. ഓരോരുത്തരും ശേഖരിച്ചത് അവരവർക്ക് ഭക്ഷിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോശ അപ്പോൾ അവരോടിങ്ങനെ പറഞ്ഞു, ശേഖരിച്ചതിൽ അല്പം പോലും നിങ്ങൾ പ്രഭാതത്തിലേക്ക് മാറ്റിവയ്ക്കരുത്. എന്നാൽ ജനം മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗമെടുത്ത് പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. എന്നാൽ അവ പുഴുത്ത് മോശമായിപ്പോയി. മോശ അപ്പോൾ അവരോട് കോപിച്ചു, പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ഉരുകിപ്പോയി.
കാറ്റുവിതച്ചവൻ കടൽ പകുത്തുമാറ്റിയവൻ, കാരുണ്യത്തോടെ തൻ ജനത്തെ നയിപ്പവൻ, തൻ കരുത്തിനാൽ ജനത്തെ മോചിപ്പവൻ, കാട്ടിടും കാരുണ്യാതിരേകം തൻ കരത്തിനാൽ.
ആറാം ദിവസമായപ്പോൾ ഒരാൾക്ക് രണ്ടളവ് വീതം അപ്പം ഇരട്ടിയായി അവർ ശേഖരിച്ചു. നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനയാണിത്. നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ സാബത്ത് ദിവസം നിങ്ങൾ ആചരിക്കണം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ. വേവിക്കേണ്ടത് ഇന്ന് വേവിക്കുവിൻ. ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് നിങ്ങൾ സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. എന്നാൽ അത് ചീത്തയായിപ്പോയില്ല. അതിൽ പുഴുക്കൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മോശ ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, ഏഴാം ദിവസം കർത്താവിൻ്റെ വിശ്രമദിനമാകയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചുകൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ സാബത്ത് നാളിൽ അപ്പം കാണുകയില്ല. ആറ് ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. ഏഴാം ദിവസം സാബത്താകയാൽ അത് ഉണ്ടായിരിക്കുകയില്ല. ഇപ്രകാരം കൽപ്പന നൽകിയെങ്കിലും ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം തേടി പുറത്തിറങ്ങി. എന്നാൽ ഒന്നും അവർ കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, ഓ മോസസ്, മോസസ്, നിന്റെ ജനം എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? ഉടനെ മോശ ജനത്തെ ശകാരിച്ചു, കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തന്നത്. ഏഴാം ദിവസം ഓരോരുത്തരും അവരുടെ വസതിയിൽ തന്നെ കഴിയട്ടെ, ആരും പുറത്തു പോകരുത്. ഇതനുസരിച്ച് ജനം ഏഴാം ദിവസം സാബത്ത് ആചരിച്ച് വിശ്രമിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനത്തിന് കർത്താവ് മരുഭൂമിയിൽ നൽകിയ മന്ന വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു. മോശ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന ഇതാണ്, ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരളവെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവിൻ. ജനങ്ങളിൽ നിന്നും അഹറോൻ അത് ശേഖരിച്ച് സാക്ഷ്യപേടകത്തിന് മുന്നിൽ സൂക്ഷിച്ചു വച്ചു. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്തെത്തും വരെ 40 വർഷക്കാലത്തോളം മന്ന ഭക്ഷിച്ച് ജീവിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തും വരെ അതുതന്നെയാണ്, മന്ന തന്നെയാണ് അവർ ഭക്ഷിച്ചത്.
നൽകണേ ദൈവമേ മോചനം, പൂർണ മോചനം, നിൽക്കണേ കാവലായി രക്ഷ തൻ പാതയിൽ, പാടുന്നു തവ മഹത്വമെന്നും ദൈവമേ. പുകഴ്ത്തുന്നു ഞങ്ങൾ തവ നാമമെങ്ങും,
മന്നയുടെ ഗുണവിശേഷങ്ങൾ വർണ്ണിക്കുവാൻ ബൈബിൾ ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്തുനിന്നും വർഷിക്കപ്പെട്ട അപ്പം, മഞ്ഞുപാളി പോലെ വെളുത്ത ഉരുണ്ട ലോലമായ വസ്തു, തേൻ ചേർത്ത അപ്പത്തിന്റെ സ്വാദുള്ള വസ്തു, പ്രഭാതത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത്, ദീർഘസമയം സൂക്ഷിച്ചാൽ കേടുവരുന്നത്, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോകുന്നത് എന്നിങ്ങനെല്ലാമാണ് പഴയ നിയമത്തിലെ മന്ന ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്, വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും പൗരോഹിത്യ പാരമ്പര്യത്തിൽ നിന്നുമുള്ളതാകയാൽ സാബത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ രക്ഷാകര ചരിത്രത്തിൽ ജനത്തിന് ദൈവീക പരിപാലനയുടെ പ്രതീകവും സാന്നിധ്യവുമാണ് മന്ന. പഴയ ഉടമ്പടിയിലെ ദൈവീക സാന്നിധ്യത്തിന്റെ പ്രതീകമാണത്. എന്നാൽ പുതിയ നിയമത്തിലെ മന്ന പരിശുദ്ധ ദിവ്യകാരുണ്യമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ക്രിസ്തുവാണ്.
നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്.
പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേശ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. വചനവീഥിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം വീണ്ടും ശ്രവിക്കാം.